السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. بهمان الله سهودرن غلي ستيو الشاسي غلي الله سبحانه وتعالى ودي مهتايا نقره تال الحمد لله أربعون النووي إلي نال بدامة حديث عن نمالين شرح جيدنا بدوي نان برايار ولد بولي നമ്മളീ ഹദീസിൻ്റെ കിതാബ് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം ഹദീസ് ഉൾക്കൊള്ളുന്ന എല്ലാ വശങ്ങളും ചർച്ച ചെയ്യുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഒരു കിതാബ് തീർത്തു എന്ന് പറയുന്നതല്ല, മറിച്ച് അതിൽ നമ്മൾ പഠിക്കുന്ന ഹദീസുകളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന സന്മാർഗത്തിൻ്റെയും സത്യത്തിൻ്റെയും ഈ പാത നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാനും നമ്മൾ പരിശ്രമിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് അൽ അർബഉന നവവിയിലെ 40-ാമത്തെ ഹദീസാണ്. നമ്മൾക്ക് ആദ്യം ഹദീസ് വായിക്കാം. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ ബിമൻകിബി ഫഖാല കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. أخذ رسول الله صلى الله عليه وآله وصحبه وسلم بمنكبي فقال كن في الدنيا كأنك غريب أو عابر سبيل. وكان ابن عمر رضي الله عنهما يقول إذا أمسيت فلا تنتظر الصباح، وإذا أصبحت فلا تنتظر المساء، وخذ من صحتك لمرضك ومن حياتك لموتك. رواه البخاري. ഇതാണ് പ്രിയപ്പെട്ടവരെ അൽ അർബഉൻ നവവിയിലെ 40-ാമത്തെ ഹദീസ്. അർബഉൻ നവവിയിലെ 40-ാമത്തെ ഹദീസാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. നമുക്കതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ പറയാം. അതിനു മുമ്പ് ഈ ഒരു ഹദീസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം പാലിക്കേണ്ടതുമായ ഒരു ഹദീസാണ്. ഇന്ന് പല ആൾക്കാരും മറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസിലൂടെ പറഞ്ഞു കൊടുത്തത്. എന്താണ് പറഞ്ഞത്? അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ തോളത്ത് പിടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ തോളത്ത് പിടിച്ചു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതിരുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് പിടിച്ചു. അദ്ദേഹം ചെറിയ യുവാവായിരുന്നു, ചെറിയൊരു കുട്ടിയായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഇന്ന് മനുഷ്യരുടെ ജീവിതം നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഒരു ദുനിയാവിന് വേണ്ടി പരക്കം പായുന്ന, ആഖിറത്തിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വതആല ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ മനുഷ്യ സമുദായത്തിനെയും ജിന്നവർഗത്തിനെയും ഈ ഭൂമിലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്, ആ ഒരു ലക്ഷ്യം പോലും മറന്നുകൊണ്ട് ജീവിക്കുന്ന സാധാരണ ധാരാളം ആൾക്കാരെ നമ്മൾക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വാർത്തെടുത്തത് എങ്ങനെയാണ്, എന്താണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്? നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ലോകത്ത് തുല്യതയില്ലാത്തൊരു വ്യക്തിത്വമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തുല്യതയില്ലാത്ത ഒരു അനുയായികളായിരുന്നു സ്വഹാബത്ത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ലോകത്ത് തുല്യതയില്ലാത്തൊരു സമുദായമായി മാറാൻ അവർക്ക് സാധിച്ചത്? എന്താണ് അവരതിനു വേണ്ടി ചെയ്തത്? അവരും മനുഷ്യരായിരുന്നു, സാധാരണ മനുഷ്യർ, ഭക്ഷണം കഴിക്കുന്ന, വെള്ളം കുടിക്കുന്ന, വായു ശ്വസിക്കുന്ന സാധാരണ മനുഷ്യർക്ക് വരുന്ന രോഗങ്ങളൊക്കെ ജീവിതത്തിൽ ബാധിക്കുന്ന സാധാരണ മനുഷ്യർ. അവർക്ക് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ തുല്യതയില്ലാത്തൊരു സമുദായമാവാൻ വേണ്ടി സാധിച്ചത്? ഈ ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ അവർക്ക് എന്തുകൊണ്ടാണ് സാധിച്ചത്? അവർ പരിശ്രമിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റസൂല് പറഞ്ഞതനുസരിച്ചാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഖസീദത്തുൽ മിമിയയിൽ പറയുന്നത് പോലെ, ഉലായിക അസ്ഹാബുൻ നബിയ്യി വഹസ്ബുഹു, അവരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പട്ടാളം, അവരാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംഘം. പ്രവാചകൻ എന്തു പറഞ്ഞോ അതിന്റെ അപ്പുറം ഒരു വാക്ക് സ്വഹാബത്തിനില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില സഹാബികൾ പറഞ്ഞത്, പ്രവാചകരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ കുതിരയുമായി സമുദ്രത്തിലേക്ക് കടക്കുകയാണെങ്കിൽ താങ്കളുടെ പിന്നാലെ നമ്മളും വരും. അതായിരുന്നു അവരുടെ ഈമാൻ, അതായിരുന്നു അവരുടെ ഈമാൻ. ആ ഒരു ഈമാനിന്റെ അവസ്ഥയിലേക്ക് മാറാൻ നമ്മൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, നമ്മൾക്ക് സാധിക്കുന്ന രീതിയെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. അതല്ലാതെ നശിച്ചു പോകുന്ന ദുനിയാവിന്റെ പിറകിൽ ജീവിതത്തിന്റെ ഓരോരോ സമയവും നമ്മൾ നയിച്ചു നീക്കുമ്പോൾ അറിയുക, ഒരു ദിവസം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കോടതിയിലേക്ക് നമ്മൾ മടങ്ങും. നമ്മൾ ഈ ദുനിയാവിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു വസ്തുവും നമ്മൾക്ക് ലഭിക്കുകയില്ല, മറിച്ച് നമ്മൾ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങൾ മാത്രം. വല്ലൈസലിൽ ഇൻസാൻ ഇല്ലാ മസഅ, മനുഷ്യന്റെ കൂടെ ഉണ്ടാകുന്നത് അവൻ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങൾ മാത്രമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുമ്പോൾ, ഈ പറയപ്പെട്ട അധ്യാപനങ്ങളൊക്കെ മറന്നുകൊണ്ട് ജീവിക്കാൻ മനുഷ്യൻ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ സാധിക്കുക? അങ്ങനെ ജീവിക്കുന്ന നാനും നിങ്ങളും എത്രമാത്രം മോശപ്പെട്ട അള്ളാഹുവിന്റെ അടിയാറുകളാണ് എന്നൊരു കാര്യം സദാസമയം നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിന്റെ കാര്യങ്ങളിൽ കണ്ണഞ്ചി പോവാതെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് പോലെ ജീവിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നിരുന്നാലും ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമറിനോട് പറയുന്നു, കുൻ ഫിദ്ദുനിയ, ഇബ്നു ഉമറെ, കുൻ ഫിദ്ദുനിയ, നീ ദുനിയാവിലായി തീരണം. ആരെ പോലെയാണ് നീ ദുനിയാവിൽ ജീവിക്കുന്ന ജീവിതം? ആരെ പോലെ ജീവിക്കണം? കഅന്നക ഗരീബുൻ, കഅന്നക ഗരീബുൻ, നീ ഒരു ഈ നാട്ടുകാരനല്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് വന്ന ഒരു വ്യക്തി, താൽക്കാലികമായിട്ട് വന്ന ഒരു വ്യക്തിയുടെ ജീവിതം നീ നയിക്കണമെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുനോട് പറഞ്ഞു. ഉദാഹരണത്തിന് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണെങ്കിൽ, നമ്മൾ കേരളത്തിൽ നിന്നുള്ള ധാരാളം ആൾക്കാർ വിദേശത്തേക്ക് പോയിക്കൊണ്ട് ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ഉദ്ദേശം എന്താണ്? അവർ ഉദ്ദേശിക്കുന്നത് കുറച്ചു വർഷം ജോലി ചെയ്യണം, അവിടെ നിന്നെന്തെങ്കിലും സാമ്പത്തികമായിട്ട് നേടിയെടുക്കണം, കുടുംബത്തിനെ നല്ല രീതിയിൽ ഒന്ന് സെറ്റിലാക്കണം, അതിനുശേഷം നാട്ടിലേക്ക് തിരിച്ചു മടങ്ങണം. ഇതാണ് ഉദ്ദേശം. അതല്ലാതെ പോകുന്ന എല്ലാ വ്യക്തികളുടെയും ഉദ്ദേശം ആ നാട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കണം എന്നല്ല, മറിച്ച് അവരുടെ ഉദ്ദേശം തിരിച്ചു വരണം എത്രയും പെട്ടെന്ന്. കുടുംബത്തെ വിട്ടു നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് അവരുടെ മനസ്സിലുള്ള നീയത്ത് എന്താ? എത്രയും പെട്ടെന്ന് ആവശ്യങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം നാട്ടിലേക്ക് മടങ്ങിപ്പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതാണ് ഒരു മുഅ്മിനിന്റെ ജീവിതം. ഇബ്നു ഉമറിനോട് പറഞ്ഞു കൊടുക്കുന്നു, അങ്ങനെയായിരിക്കണം ഒരു മുഅ്മിൻ ജീവിക്കുന്നത്. കുൻ ഫിദ്ദുനിയ, നീ ദുനിയാവിലാവണം. കഅന്നക ഗരീബുൻ, കഅന്നക ഗരീബ്, ആരോരുമില്ലാതെ, അധികം കുടുംബക്കാരും അല്ലെങ്കിൽ അധികം ബന്ധുമിത്രാദികളൊന്നും ഇല്ലാതെ നാട്ടുകാരിൽ നിന്ന് മാറി താമസിക്കുന്ന ആൾക്കാരായിട്ട് നീ മാറണം. അതായിരിക്കണം ദുനിയാവിലെ നിന്റെ ജീവിതം. അല്ലെങ്കിലോ സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനായിരിക്കണം, വഴിയാത്രക്കാരനായിരിക്കണം. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ദുനിയാവിന്റെ വിഷയത്തിൽ സ്വീകരിക്കാൻ വേണ്ടി പറയുന്നത് രണ്ടാലൊരു നിലപാട്. ഒന്നിക്കൽ ഗരീബായിരിക്കണം, അല്ലെങ്കിൽ ആബിറു സബീൽ ആയിരിക്കണം. ഗരീബ് എന്ന് പറഞ്ഞാൽ അൽ മുഖീമു ഫി ഗൈരി ബലദി, തന്റേതല്ലാത്ത നാട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്കാണ് ഷറഈയായിട്ട് ഗരീബ് എന്ന് പറയുക. തന്റേതല്ലാത്ത നാട്ടിൽ താമസിക്കുന്ന വ്യക്തി, ഉദാഹരണത്തിന് കേരളക്കാരനായ ഒരു വ്യക്തി ജീവിതത്തിന്റെ ആവശ്യത്തിന് അല്ലെങ്കിൽ കച്ചവട ആവശ്യത്തിന് ദുബായിലേക്ക് പോയാൽ, അല്ലെങ്കിൽ സൗദി അറേബ്യയിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളിലേക്ക് പോയാൽ, അവൻ പോയിരിക്കുന്ന എന്തിനാണ്? ഒരാവശ്യം പൂർത്തീകരിക്കാനാണ്. അതല്ലാതെ അവന്റെ നാടല്ല അത്, അവന്റെ നാട് കേരളമാണ്. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് നമ്മൾ എന്ത് പറയുക? ഗരീബ് എന്ന് പറയുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നിക്കൽ നീ ഗരീബിനെ പോലെ ജീവിക്കുക, അല്ലെങ്കിലോ ഔ ആബിറു സബീലിൻ, അല്ലെങ്കിൽ ഒരു വഴി മുറിച്ചു കടക്കുന്ന യാത്രക്കാരനെ പോലെ ആയിരിക്കണം. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്നത്തെ രീതിയിൽ മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ നാട് ഏതാണ്? കേരളമാണ്. നമ്മൾ ജീവിക്കുന്നത് കേരളക്കരയിലാണ്. കേരളത്തിലെ ഒരു വ്യക്തി, അയാൾ ഉദ്ദേശിക്കുന്നത് മദീനത്തേക്ക് വരാൻ, കേരളത്തിൽ നിന്ന് മദീനയിലേക്ക് വരാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാടായ മദീനയിലേക്ക് വരാൻ ഒരു വ്യക്തി ഉദ്ദേശിക്കുന്നു. ആ വ്യക്തി മദീനയിൽ വരുന്നത് എന്തിനാണ്? മദീനയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടാണ്. മദീനയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തീർക്കാൻ അദ്ദേഹം വരുമ്പോൾ, അദ്ദേഹം നമ്മുടെ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി, അതിനുശേഷം നേരെ മദീനത്തേക്ക് ഫ്ലൈറ്റ് പൊതുവെ നമ്മൾക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യം ഒമാനിലേക്ക് ചെന്നു, ഒമാനിൽ നിന്ന് മദീനയിലേക്ക് വന്നു. മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം പറയുന്നതാണ്. ഈ സമയത്ത് അദ്ദേഹം ഒമാനിൽ എത്രമാത്രം സമയം ചെലവഴിച്ചിട്ടുണ്ടാകും? ഫ്ളൈറ്റ് മാറിക്കയറാനുള്ള സമയം. അദ്ദേഹം ഒരു വഴി മുറിച്ച് കടക്കുന്ന യാത്രക്കാരനാണ്. മദീനയിലേക്ക് എത്താൻ ഒമാൻ വഴി അദ്ദേഹം വരുന്നു എന്ന് മാത്രം. അദ്ദേഹം വഴി മുറിച്ച് കടക്കുന്ന യാത്രക്കാരനാണ്. അവിടെ അദ്ദേഹം നിൽക്കുക കൂടി വന്നാൽ 5 മണിക്കൂറാണ്, അല്ലെങ്കിൽ 10 മണിക്കൂറാണ്. അതിനപ്പുറം ആരും നിൽക്കില്ല. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒന്നിക്കൽ ആ രീതിയിൽ മുറിച്ചു കടക്കുന്ന ഒരു യാത്രക്കാരനായിരിക്കണം. നമ്മളിപ്പോൾ അങ്ങനെ വരുന്നൊരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒമാൻ എയർപോർട്ടിൽ ഇറങ്ങിയാൽ അയാൾ അവിടെ പൂർണ്ണ എല്ലാ സ്വസ്ഥതയോടും കൂടെ അദ്ദേഹം അവിടെ ഇരിക്കോ? ഇല്ല, അദ്ദേഹം കാത്തിരിക്കുകയാണ്. എനിക്ക് വരാനുള്ള ഫ്ലൈറ്റ്, എനിക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഇപ്പോൾ വരും. അത് യാതൊരു കാരണവശാലും നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളും ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കണം. ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കണം. എന്റെ ഭക്ഷണം അതുപോലെ തന്നെ എനിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ എനിക്ക് തയ്യാറാക്കണം. ഇതായിരിക്കും അദ്ദേഹത്തിന്റെ ചിന്ത ആ ഒരു സമയത്ത്. അദ്ദേഹം അത് മുറിച്ചു കടക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? ഒന്നിക്കൽ അതുപോലെ മുറിച്ചു കടക്കുന്ന വ്യക്തിയുടെ ജീവിതം നീ നയിക്കാൻ തയ്യാറാവണം. ഒന്നിക്കൽ മുറിച്ചു കടക്കുന്ന ഒരു വഴി മുറിച്ചു കടക്കുന്ന ഒരു വ്യക്തിയെ പോലെ ജീവിക്കുക, അല്ലെങ്കിൽ നിന്റേതല്ലാത്തൊരു നാട്ടിൽ നീ ജീവിക്കുന്നത് പോലെ ജീവിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ പൂർത്തിയേക്കാം. അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചു വന്നാൽ മദീനയിൽ അദ്ദേഹം താമസിക്കും. അദ്ദേഹത്തിന്റെ കുടുംബവും കാര്യങ്ങളൊക്കെ എവിടെയാ? നാട്ടിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇവിടെ നിന്ന് രണ്ടോ മൂന്നോ നാലോ അഞ്ചോയും പെട്ടെന്ന് എന്റെ കുടുംബത്തിനെ സെറ്റിലാക്കിയിട്ട് എനിക്കോടൊപ്പം ചേരണം, കുടുംബത്തിലേക്ക് മടങ്ങണം. അതാണ് അദ്ദേഹത്തിന്റെ ചിന്ത. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, രണ്ടാലൊരു രീതി നമ്മൾ സ്വീകരിക്കണം. അല്ലെ, ഒന്നിക്കൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒമാനിൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു ചുരുങ്ങിയ സമയം അത്രയും അധികം തയ്യാറെടുപ്പിൽ നമ്മൾ നിൽക്കണം. നമ്മൾക്ക് അവിടെ തയ്യാറാവാൻ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അഞ്ചോ പത്തോ മണിക്കൂർ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മദീനയിൽ നമ്മൾ ഇവിടെ എത്തിയതിന് ശേഷം ഇവിടെയുള്ള ജീവിത കാലഘട്ടം നാലോ അഞ്ചോ വർഷം അതായിരിക്കും. അതിനുശേഷം നാട്ടിലേക്ക് മടങ്ങും. എന്നിരുന്നാലും നമ്മുടെ മടക്കം എവിടത്തേക്കാണ്? കേരളത്തിലേക്കാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രണ്ട് ഉദാഹരണങ്ങൾ. ഒന്നിക്കൽ മുറിച്ചു കടക്കുന്ന യാത്രക്കാരനെ പോലെ, അല്ലെങ്കിൽ തന്റേതല്ലാത്ത നാട്ടിൽ താൽക്കാലികമായിട്ട് താമസിക്കുന്ന ഒരു വ്യക്തിയെ പോലെ. ഇതിലേതാണ് കൂടുതൽ മഹത്വമുള്ള കാര്യം? വഴിയും മുറിച്ചു കടക്കുന്ന ആളെ പോലെ നമ്മൾ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതായത്, അധികം സമയമൊന്നും നമ്മൾക്കിവിടെ ചെലവഴിക്കാനില്ല. ഈ ദുനിയാവിൽ അധിക സമയമൊന്നും നമ്മൾക്ക് ചെലവഴിക്കാനില്ല. ഏത് സമയവും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരം നമ്മുടെ റൂഹ പിടിക്കപ്പെടും എന്നൊരു ചിന്തയിൽ ജീവിക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നൽകുന്ന നസീഹത്ത്. കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഈ ദുനിയാവിൽ നീ ജീവിക്കുന്നത് ഒന്നിക്കൽ ഒരു പരദേശിയെ പോലെ, നിന്റേതല്ലാത്ത നാട്ടിൽ നീ താമസിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നീ മറ്റൊരു നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരു വഴി താൽക്കാലികമായിട്ട് മുറിച്ചു കടക്കുന്നവനെ പോലെ. ആ ഒരു ബന്ധമേ നീ ദുനിയാവായിട്ട് കാണിക്കാൻ വേണ്ടി പറ്റൂ. രണ്ടാണെങ്കിലും നിനക്ക് ഈ ദുനിയാവുമായിട്ടുള്ള ബന്ധം ഏറെ കുറവായിരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ആശയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇന്ന് പലരെയും സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ചിന്തകളില്ല, ഇത്തരത്തിലുള്ള ഓർമ്മകളില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിച്ചു നോക്കിയേ, അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യമായിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വ ബീവിയെയും സൃഷ്ടിച്ച സമയത്ത് അവരെ സ്വർഗത്തിൽ പാർപ്പിച്ചു. നമ്മുടെ യഥാർത്ഥ ഭവനം, യഥാർത്ഥ സങ്കേതം സ്വർഗമാണ്. പക്ഷേ ഇബ്ലീസിന്റെ ചെയ്തി കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാന പ്രകാരം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. ഇനി നമ്മൾ തിരിച്ചു മടങ്ങുന്നത് നമ്മുടെ യഥാർത്ഥ സ്ഥലത്തേക്കായിരിക്കണം, സ്വർഗത്തിലേക്കായിരിക്കണം. അതല്ലാത്തൊരു മടക്കം ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് സഹിക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അതിനെ സംബന്ധിച്ച് പറയുന്നത് പോലെ, ഫഹയ്യ അലാ ജന്നാതി അദ്നിൻ ഫഇന്നഹ മനാസിലുകൽ ഊലാ വഫീഹൽ മുഖയ്യമ വലക്കിന്നനാ സബിയുൽ അദുവ ഫഹൽ തറ നഊദു ഇലാ ഔത്വാനിനാ വനുസല്ലിമു വഖദ് സഅമു അന്നൽ ഗരീബ ഇദാ നഅ വശതത് ബിഹി ഔത്വാനുഹു ഫഹുവ മുഗ്റമു وأي اغتراب فوق غربتنا التي لها أضحت الأعداء فينا تحكم. إمام ابن القيم رحمه الله أدهتنا مفتاح دار السعادة എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞതുപോലെ, ഈ ദുനിയാവിൽ നമ്മൾ വന്നിരിക്കുന്നത് താൽക്കാലിക ഒരു ജീവിതമാണ്. നമ്മുടെ യഥാർത്ഥ വീട് ഏതാണ്? സ്വർഗമാണ്. നമ്മുടെ യഥാർത്ഥ വീട് സ്വർഗമാണ്. പക്ഷേ പിശാജ് എന്ന് പറയുന്ന മനുഷ്യന്റെ ശത്രു കാരണത്താൽ അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലേക്ക് ഇറക്കി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്കിനി ഒരു മടക്കം ഉണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്ക് ആക്കാൻ നമ്മൾ പരിശ്രമിക്കണം. മടക്കമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ ഉദ്ദേശം മടക്കമുണ്ടോ എന്ന വിഷയത്തിൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് നമ്മുടെ മടക്കം സ്വർഗത്തിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. നമ്മൾക്ക് എന്തായാലും മടക്കമുണ്ട്. ഈ ദുനിയാവിൽ നിന്ന് ഒരു ദിവസം എന്തായാലും നമ്മൾ മരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അഅമറു ഉമ്മത്തി മാ ബൈന 60 വ 70 വ ഖല്ല മൻ യതജാവസു ദാലിക്. ഈ ഉമ്മത്തിലെ ആൾക്കാരുടെ ആയുസ് എത്രയാണ്? 60-70 വർഷമാണ്. അതിനപ്പുറം ജീവിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മൾ നോക്കിയാൽ അതിനു മുമ്പ് മരിക്കുന്ന ആൾക്കാരും ഏറെ കൂടുതലാണ്. ഒന്നിക്കൽ ആക്സിഡന്റ് പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല വിഷയങ്ങളിലും ആൾക്കാർ ഇന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാർ മരിക്കുന്നു, ചെറിയ ചെറിയ കുട്ടികൾ മരിക്കുന്നു, അസുഖങ്ങൾ കൊണ്ട് മരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുന്ന വാസ്തവങ്ങളാണ്. നമ്മൾക്ക് ആർക്കും നിഷേധിക്കാൻ വേണ്ടി സാധ്യമല്ലാത്ത കാര്യങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മടക്കം സ്വർഗത്തിലേക്കാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ദുനിയാവിൽ നമ്മൾ ഒന്നിക്കൽ വഴിയാത്രക്കാരനെ പോലെ ആ ഒരു രീതിയിൽ നമ്മൾ ഈ ദുനിയാവിനോട് പെരുമാറുക, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് കുറച്ച് മാസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് വർഷത്തേക്ക് ജീവിക്കാൻ വേണ്ടി വന്ന ഒരുത്തനെ പോലെ നമ്മൾ ഈ ദുനിയാവിൽ പെരുമാറുക. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണ്? ഇന്ന് പല ആൾക്കാരുടെയും ജീവിതം നമ്മൾ നോക്കിയാൽ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അവർക്ക് ശ്രദ്ധയില്ല, സകാത്തിന്റെ വിഷയത്തിൽ അവർക്ക് ശ്രദ്ധയില്ല, ഹജ്ജിന്റെ വിഷയത്തിൽ അവർക്ക് ശ്രദ്ധയില്ല. ഹജ്ജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അവൻ പറയും അവന്റെ സമ്പത്തില്ല, നേരെ മറിച്ച് അവന്റെ സമ്പത്ത് കൊണ്ട് കോടികൾ ചെലവഴിച്ചുകൊണ്ട് കെട്ടിടങ്ങൾ നിർമ്മിച്ചിടുന്ന എത്രയോ കച്ചവടക്കാർ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ നമസ്കാരത്തിന്റെ സമയത്ത് അവൻ നമസ്കരിക്കാൻ വേണ്ടി പോവാതെ ആ സമയത്ത് അവൻ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ പല ആൾക്കാരെയും കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഇവരൊക്കെ ദുനിയാവിൽ നിന്ന് വിട പറയും, ഈ ദുനിയാവിൽ നിന്ന് വിട പറയും. ഈ ഉമ്മത്തിന്റെ ആയുസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചുരുങ്ങിയ വർഷം മാത്രമേ ഉള്ളൂ. ഇതിനേക്കാളും വർഷം അധികം വർഷം ജീവിച്ച ആൾക്കാർ ലോകത്ത് കടന്നുപോയിട്ടുണ്ട്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം 1000 വർഷം ജീവിച്ചു. ഫലബിത ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1000 വർഷം അദ്ദേഹം ജീവിച്ചു. 950 വർഷത്തോളം അദ്ദേഹം ദഅവത്ത് മാത്രം നടത്തി. അവരൊക്കെ കടന്നുപോയിട്ടുണ്ട്. അതിനുശേഷം വന്ന ആൾക്കാർ 100 വർഷങ്ങൾ ജീവിച്ചവർ, 70, 80, 90, 100 വർഷം ജീവിച്ച ആൾക്കാർ, ഇങ്ങനെ പലരും ചരിത്രത്തിൽ നിന്ന് കടന്നുപോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കുക, അവരൊക്കെ എന്താണ് കൊണ്ടുപോയത്? ഒന്നും കൊണ്ടുപോയിട്ടില്ല. അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചത് അവർ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങൾ മാത്രമാണ്. അവർ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിന് വേണ്ടി നമ്മൾ ഇങ്ങനെ കടന്ന് പരിശ്രമിക്കുക, എന്നിട്ട് അവസാനം നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അള്ളാഹുവിന്റെ അരികിലേക്ക് കടന്നു ചെല്ലുക, അവിടുന്ന് കാലാകാലം ഒരു പരാജയം നേരിടേണ്ടി വരിക എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോൾ എത്രമാത്രം ഭയാനകരമാണ്. നേരെ മറിച്ച് ദുനിയാവിൽ ആവശ്യമുള്ള വസ്തുക്കൾ കരസ്ഥമാക്കുക, ദുനിയാവിൽ നല്ലൊരു ഭവനം, നല്ലൊരു വാഹനം, നമ്മൾക്ക് ആവശ്യമായ മാത്രം കാര്യങ്ങൾ, അതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഇബാദത്തുകളിൽ യാതൊരു കുറവും വരുത്താതെ ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മുടെ ഭവനത്തിലോ വാഹനത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ ചെറിയ പ്രയാസം സഹിച്ചിട്ടാണെങ്കിലും അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹുവിന്റെ അരികിൽ നമ്മളെ കാത്തിരിക്കുന്ന പ്രതിഫലം ചെറിയ കാര്യമല്ല, ചെറുതല്ല, നിസാരമല്ല. ഇതൊക്കെ നമ്മൾക്ക് അറിയാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചു വരുമ്പോൾ ഇതൊന്നും നമ്മൾക്ക് ഓർക്കാൻ സമയമില്ല. ഇതൊന്നും നമ്മൾക്ക് ഓർക്കാൻ സമയമില്ല. ഈ ദുനിയാവിന്റെ നൈമിഷികമായ ചില കാര്യങ്ങൾ കണ്ടിട്ട് അതിൽ കണ്ണഞ്ചി പോകുന്ന ഇന്നത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുക, എപ്പോഴാണ് നമ്മൾ മരിക്കുക? നമ്മൾക്കറിയോ? നമ്മൾക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ, അതുകൊണ്ട് ഈ ദുനിയാവിൽ നമ്മുടെ ജീവിതം എന്തായിരിക്കണം? ഒരു വഴിയാത്രക്കാരനെ പോലെ, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് തങ്ങുന്ന ഒരു വ്യക്തിയെ പോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു നസീഹത്ത് സദാസമയം മനസ്സിൽ കൊണ്ട് നടക്കുക. ആൾക്കാരോട് വഴക്കുകൂടുമ്പോൾ ചിന്തിക്കുക, ഒരു ദിവസം ഈ ദുനിയാവിൽ നിന്ന് ഞാൻ മരിക്കും. സ്ഥലത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ കുടുംബബന്ധം വിച്ഛേദിക്കുമ്പോൾ ചിന്തിക്കുക, ഒരു ദിവസം ഈ ദുനിയാവിൽ നിന്ന് ഞാൻ വിട പറയും. 1 സെന്റിന്റെയോ 2 സെന്റിന്റെയോ പേരിൽ ഞാൻ ഇങ്ങനെ തർക്കിച്ചിട്ട് എനിക്ക് കൂടി വന്നാൽ എന്താ ലഭിക്കുക? എനിക്ക് ആ ഒരു സ്ഥലം ലഭിക്കും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ ആ സ്ഥലം? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. നേരെ മറിച്ച്, ഒരു പക്ഷേ ഞാൻ അർഹിക്കാത്ത സ്വത്താണ് അവിടെ കരസ്ഥമാക്കിയതെങ്കിൽ എനിക്കോ അത് കാലാകാലം ഉപയോഗിക്കാൻ വേണ്ടി സാധ്യമല്ല. മറിച്ച് ഞാൻ ഒരു ദിവസം മരിക്കും, അതിനുശേഷം റബ്ബുൽ ഇസ്സത്തിന്റെ അരികിൽ അതിനുള്ള ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരും. ഇങ്ങനെയുള്ള ഓരോരോ ചിന്തകൾ നമ്മുടെ മനസ്സിന് എപ്പോഴും നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. ഇതൊന്നും നിസ്സാരമായ കാര്യങ്ങളല്ല, ഇത് നിസ്സാരമായ കാര്യങ്ങളല്ല. എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു റസൂൽ നമ്മൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അദലാണ്, അവന്റെ നീതിയാണ്. അവൻ ആരെയും വെറുതെ ശിക്ഷിക്കുകയില്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പറഞ്ഞു തന്നു എങ്ങനെ ജീവിക്കണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, എല്ലാം നമ്മൾക്ക് പറഞ്ഞു തന്നു. അതാണ് സൽമാൻ ഉൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ജൂതൻ വന്നുകൊണ്ട് കളിയാക്കി, അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലേ. സൽമാൻ ഉൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രവാചകൻ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഇജ്ജത്താണ്, അത് ഇജ്ജത്താണ്. പരിഹസിക്കാൻ വേണ്ടി വന്ന ജൂതനോട് ഇജ്ജത്തുമായി മറുപടി പറഞ്ഞു സൽമാൻ ഉൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു ബോധം, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ സദാസമയം ഉണ്ടാവുക. ദുനിയാവ് എന്നുള്ളത് നശിച്ചു പോകുന്നതാണ്, നശിച്ചു പോകുന്നതാണെന്നൊരു ബോധം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു കൊടുത്തതിന് ശേഷം അദ്ദേഹം പറയാറുണ്ട്, ഇദാ അംസൈത ഫലാ തൻതളിരി സ്വബാഹ്. ഇദാ അംസൈത, നിനക്ക് വൈകുന്നേരം അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ ആയുസ് ബാക്കിയുള്ളവനായി ജീവിപ്പിക്കുകയാണെങ്കിൽ, വൈകുന്നേരം നീ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, ഫലാ തൻതളിരി സ്വബാഹ്, പ്രഭാതം വരെ നിനക്ക് ജീവിച്ചിരിക്കാം എന്നൊന്നും നീ കരുതണ്ട. ഒരു ഉറപ്പുമില്ല, ഒരു ഉറപ്പുമില്ല. നമ്മൾ എത്രയോ ആൾക്കാരെ, എത്രയോ സുഹൃത്തുക്കളെ വൈകുന്നേരം നമ്മൾ ജീവിച്ചതായി കണ്ടു. രാത്രിയിൽ അവർ മരണപ്പെട്ടു, രാത്രിയിൽ അവർ മരണപ്പെട്ടു, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതേപോലെ തന്നെ വൈദാ അസ്ബഹത ഫലാ തൻതളിരിൽ മസാ, പ്രഭാതത്തിൽ നീ എഴുന്നേൽക്കുകയാണെങ്കിൽ നീ ഒരിക്കലും വൈകുന്നേരം വരെ ജീവിച്ചിരിക്കുന്നതിനൊക്കെ ഒരു ഉറപ്പും വേണ്ട, നീ അതിനെ കാത്തിരിക്കേണ്ട. നമ്മൾക്കറിയാം, എത്രയോ ആൾക്കാർ എത്രയോ ആൾക്കാർ രാവിലെ നമ്മൾ കണ്ടിരുന്നു, രാവിലെ അവർ നമ്മൾക്ക് ക്ലാസ്സുകൾ എടുത്തിരുന്നു, അവരൊരിക്കലും മരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നില്ല. പക്ഷേ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മരണം വിധിച്ചു, അവർ വൈകുന്നേരത്തിനുള്ളിൽ മരണപ്പെട്ടു. ഇതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ട് കാണുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് സംഭവിച്ചതിന് ശേഷം ഖേദിച്ചിട്ട് കാര്യമില്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ എപ്പോഴും നടത്താൻ വേണ്ടി തയ്യാറാവുക. അതിനുശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, വഖുദ് മിൻ സിഹ്ഹതിക ലിമറളിക് വമിൻ ഹയാതിക ലിമൗതിക്. വഖുദ് മിൻ സിഹ്ഹതിക ലിമറളിക്, നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ആഫിയത്തുള്ള ഈ ആരോഗ്യം തന്നിരിക്കുന്ന സമയത്ത് നീ ഇബാദത്തുകൾ അധികരിപ്പിക്കുക, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക. നിനക്ക് രോഗം വരുന്നതിന് മുമ്പ്, അതേപോലെ തന്നെ വമിൻ ഹയാതിക ലിമൗതിക, നീ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ജീവിതം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ വേണ്ടി നീ പരിശ്രമിക്കുക. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യണം. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഹമ്മാദ് ബിൻ സലമത്ത് ബിൻ ദീനാർ റഹിമഹുല്ലയുടെ സീറയിൽ പറയുന്നത്, അദ്ദേഹത്തോട് ഇന്ന് നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു അമലും അധികരിപ്പിക്കാൻ വേണ്ടിയില്ലായിരുന്നു. കാരണം എന്താ? അദ്ദേഹത്തെ കൊണ്ട് പറ്റാവുന്ന അമലുകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതായിരുന്നു സലഫുകൾ. നമ്മോട് ഇത് പറയപ്പെട്ടാലോ, നീ നാളെ മരണപ്പെടും, നാളെ 10 മണിക്ക് നീ മരണപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മൾ മസ്ജിദിലായിരിക്കും, ദിക്റുകളിലായിരിക്കും, കുടുംബബന്ധം ചേർക്കുന്നതിലായിരിക്കും, സദഖയും സകാത്തും കൊടുക്കുന്നതിലായിരിക്കും. പക്ഷേ മുൻഗാമികളായ സലഫുകളെ സംബന്ധിച്ചിടത്തോളം അവരോട് നാളെ 10 മണിക്ക് മരിക്കും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സമയം നിശ്ചയിക്കപ്പെട്ട് പറഞ്ഞാൽ, അവർക്കതിൽ പ്രത്യേകിച്ച് അമലുകൾ അധികരിപ്പിക്കാനില്ലായിരുന്നു. ആ ഒരു ജീവിതം നയിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുനിയാവുമായിട്ടുള്ള ബന്ധം കുറയ്ക്കുക, നമ്മൾക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം റബ്ബ് സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ സത്യമാണ്. അള്ളാഹു നമ്മൾക്ക് എത്ര വർഷം ജീവിക്കാൻ തൗഫീഖ് നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനത്തിലുണ്ടോ, അത് നമ്മൾ ജീവിക്കും. ആര് സമ്മതിച്ചാലും എതിർത്താലും യാതൊരു സംശയവുമില്ല. ആ ഒരു വിശ്വാസം നമ്മൾക്ക് വേണം. നമ്മൾ പരിശ്രമിക്കണം, സബബിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം, അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്ന റിസ്ഖുകൾ നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. പക്ഷേ ആഖിറം പാഴാക്കിക്കൊണ്ടുള്ള പരിശ്രമം ആവരുത് എന്നൊരു ബോധം സദാസമയം മനസ്സിലുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിന്റെ കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രവാചകൻ കൊടുത്തിരിക്കുന്ന ആ ഒരു നസീഹത്ത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.